السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمانم الله سهود رنگل ستی وشواسی گلے رسول اللہ صلی اللہ علیہ وسلم تنگلوڑے وضوء اند روبا مانا ایک اینا کلاس لائی عمدت الاحکام اند درسل نمڑ سمساری چد وڑا لڑی دمائی ریدیل عثمان بن عفان رضی اللہ عنہ رسول صلی اللہ علیہ وسلم تنگلوڑے وضوء انگنے آنا نمڑ کپارانجو دنو അതിന്റെ വിശദീകരണമാണ് ചെറിയ രീതിയിൽ കദർസിൽ നമ്മൾ വെച്ചത്. അതിന്റെ പൂർത്തീകരണം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് വായിക്കാം. ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ വായിക്കുന്ന ഹദീസ് അമർ ഇബ്നു യഹ്യൽ മുസനി അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നമ്മൾക്ക് ഹദീസ് വായിക്കാം. അൻ അമർ ഇബ്നു യഹ്യൽ മാസിനി അൻ അബീഹി ഖാൽ ഷഹിദ്തു അമ്ര ഇബ്നു അബി ഹസനൻ സഅല അബ്ദുള്ളാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു അൻ വുദൂഇ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം فدعا بتور من ماء فتوضأ لهم وضوء النبي صلى الله عليه وسلم فأكفأ على يديه من التور فغسل يديه ثلاثا ثم أدخل يده في التور فمضمض واستنشق واستنثر ثلاثا بثلاث غرفات ثم أدخل يده فغسل وجهه ثلاثا ثم أدخل يده فغسل يديه مرتين إلى المرفقين ثم أدخل يده فمسح رأسه فأقبل بهما وأدبر مرة واحدة ثم غسل رجليه. وفي رواية بدأ بمقدم رأسه حتى ذهب بهما إلى قفاه ثم ردهما حتى رجع إلى المكان الذي بدأ منه. وفي رواية أتانا رسول الله صلى الله عليه وسلم فأخرجنا له ماء في تود من صفر. إذا أنا بريبا تبري إنتي حديث إذن نبي صلى الله عليه وسلم يري വുദു ആയിട്ട് ബന്ധപ്പെട്ട ഹദീസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദുവിന്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസാണ് ഈ ഹദീസും. ഈ ഹദീസ് അമർ ഇബ്നു അബി ഹസൻ പറയുകയാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ ഹദീസിൽ അമർ ഇബ്നു അബി ഹസൻ അൽ അൻസാരി അൽ മാസിനി എന്ന് പറയുന്ന വ്യക്തി, അതായത് യഹ്യ ഇബ്നു ഉമാറയുടെ പിതാവ്, അദ്ദേഹം സ്വഹാബിയാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് ഇബ്നു ആസിം അൽ അൻസാരി, ഈ ഹദീസിൽ റിവായത്ത് ചെയ്തിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു സയ്ദ് ഇബ്നു ആസിം അൽ അൻസാരി അൽ മാസിനി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തോട് അമർ ഇബ്നു അബി ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇനെ സംബന്ധിച്ച് ചോദിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു സയ്ദ് ഇബ്നു ആസിം അൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദ് യുദ്ധത്തിലും അതിനുശേഷമുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യക്തമായ രീതിയിൽ ആ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അദ്ദേഹം ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഇബ്നുൽ മുലഖിൻ റഹിമഹുല്ല പറഞ്ഞു, ഏകദേശം 48 ഹദീസുകളാണ് അബ്ദുല്ലാഹ് ഇബ്നു സയ്ദ് ഇബ്നു ആസിം അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിരിക്കുന്നത്. യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ വധിക്കുന്നതിൽ അബ്ദുല്ലാഹ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു വഹ്ഷി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പങ്കെടുത്തിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഹിജറ 63-ാമത്തെ വർഷത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഹദീസ് വായിക്കാം. അമർ ഇബ്നു അബി ഹസൻ അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ എങ്ങനെയാണെന്ന് ചോദിച്ചു. എങ്ങനെയാണ് പ്രവാചകൻ വുളൂ ചെയ്യാറ്? ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്വഹാബികൾ എത്രത്തോളം ദീൻ പഠിക്കുവാനും ദീനിന്റെ അഹ്കാബുകൾ മനസ്സിലാക്കാനും അത് മറ്റുള്ളവരോട് ചോദിച്ചറിയാനും അവർ പരിശ്രമിച്ചിരുന്നു എന്ന ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. നമുക്കും സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുക. ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ മടിയാണ്, നാണമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഇൽമ് പഠിക്കാൻ, ദീന് മനസ്സിലാക്കാൻ, വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികൾ ദീന് പഠിച്ചു. അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അവിടുന്ന് പറഞ്ഞുകൊടുത്തു. അതിനുശേഷം താബിഈങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അവർ പറഞ്ഞുകൊടുത്തു. അങ്ങനെയാണ് ഈ ദീൻ നമ്മൾക്ക് വ്യക്തമായി നൽകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഒരിക്കലും മോശമായൊരു കാര്യമല്ല. എന്നിരുന്നാലും അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് അമർ ഇബ്നു അബി ഹസൻ ചോദിച്ചപ്പോൾ, അദ്ദേഹം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തൗറ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, കൈകഴുകാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ രീതിയിലുള്ള പാത്രങ്ങൾക്കാണ് തൗറ എന്ന് പറയുക. ഇത് പഴയ കാലഘട്ടത്തിൽ ഒന്നിക്കൽ പിച്ചള കൊണ്ട് നിർമ്മിച്ചതാകാം, പിച്ചളയുടെ പല ഇനങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ചതാവാം, അതല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാകാം, കല്ലിലാൽ നിർമ്മിക്കപ്പെട്ടതാകാം. അങ്ങനെയുള്ള ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. അതിനുശേഷം ഫതവല്ലാഹു വുദു അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ വുദു ചെയ്യാറുള്ളത് അത് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് അതിന്റെ രൂപം? ആ പാത്രത്തിൽ നിന്ന്, ആദ്യമായിട്ട് പാത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ രണ്ട് കൈപ്പത്തിയിലേക്കും അദ്ദേഹം വെള്ളം ഒഴിച്ചു. ഫഗസല യദൈഹി സലാസൻ, അതിനുശേഷം അദ്ദേഹത്തിന്റെ രണ്ട് കൈപ്പത്തികളും മൂന്ന് തവണ കഴുകി. ثم ادخل يده في التور, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു കൈ അദ്ദേഹം പാത്രത്തിലേക്ക് ഇടുകയും അതിൽ വെള്ളം എടുത്തുകൊണ്ട് فمضمض واستنشق واستنثر ثلاثا بثلاث غرفات, മൂന്ന് തവണ വായ കുപ്ലിക്കുകയും ഒരു കൈയിൽ വെള്ളം എടുത്തു, ആ വെള്ളം തന്നെ മൂക്കിലേക്ക് കയറ്റി, അതിനുശേഷം ആ വെള്ളം ചീറ്റിക്കളഞ്ഞു. അങ്ങനെ മൂന്ന് തവണ അദ്ദേഹം ചെയ്തു. ثم ادخل يده, പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈ അതിൽ പ്രവേശിപ്പിച്ചു. فغسل وجهه ثلاثا, അങ്ങനെ ആ കൈയിൽ വെള്ളം എടുക്കുകയും മുഖം മൂന്ന് തവണ കഴുകുകയും ചെയ്തു. ثم ادخل يده, പിന്നെ അതിൽ കൈ പ്രവേശിപ്പിക്കുകയും അല്ലെങ്കിൽ വെള്ളം എടുക്കുകയും. فغسل يديه مرتين الى المرفقين ثم الى المرفقين, അദ്ദേഹത്തിന്റെ രണ്ട് കൈയും മുട്ടോടുകൂടി അദ്ദേഹം കഴുകി. മുട്ട് വരെ എന്ന് പറയുന്നത് മുട്ടും ഉൾപ്പെടണം, മുട്ടടക്കം അദ്ദേഹം കഴുകി. ثم ادخل يده, അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹം വെള്ളത്തിലേക്ക് വെക്കുകയും. فمسح راسه, ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തല തടവുകയും ചെയ്തു. എന്താണ് അതിന്റെ രൂപം? فأقبل بهما وأدبر مرة واحدة, ഒരു തവണ തലയുടെ മുൻഭാഗം മുതൽ പിൻഭാഗം വരെ മൊത്തത്തിൽ അദ്ദേഹം തടവി. ثم غسل رجليه, അതിനുശേഷം അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും അദ്ദേഹം കഴുകുകയും ചെയ്തു. വേറൊരു റിവായത്തിൽ കാണാം, بدأ بمقدم رأسه حتى ذهب بهما إلى قفاه, കഴിഞ്ഞ ഹദീസിൽ فأقبل بهما وأدبر എന്നുള്ളതിന്റെ വിശദീകരണമായിട്ട് ഈ ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ബദഅ ബിമുഖദ്ദിമി മുഖദ്ദമി റാസിഹി, തലയുടെ മുൻഭാഗം മുതൽ, മുടി മുളക്കുന്ന ആ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ നെറ്റിയുടെ ഉയർന്ന ആ ഭാഗം മുതൽ അദ്ദേഹം ആരംഭിക്കുകയും. ഹത്ത ദഹബ ബിഹിമ ഇല ഖഫാഹു, പിരടി വരെ അദ്ദേഹം അങ്ങനെ തടവുകയും ചെയ്തു. സുമ്മ റദ്ദഹുമ ഹത്ത റജഅ ഇല മകാൻ അല്ലദീ ബദഅ മിൻ, അതിനുശേഷം എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് തന്നെ കൈ കൊണ്ടുവരികയും ചെയ്തു. വേറെ ചില റിവായത്തുകളിൽ കാണാം, أتانا رسول الله صلى الله عليه وسلم فأخرجنا له ماء في تور من صفر. നമ്മുടെ അരികിൽ അബ്ദുല്ലാഹ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, വേറെ ചില റിവായത്തുകളിൽ വന്നതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മുടെ അരികിലേക്ക് വന്നപ്പോൾ ഒരു പാത്രത്തിൽ അദ്ദേഹത്തിന് അവിടത്തേക്ക് നമ്മൾ വെള്ളം വുളു ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് വുളു ചെയ്തത്. ഇതാണ് പ്രിയപ്പെട്ടവരെ അബ്ദുല്ലാഹ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിരിക്കുന്ന പ്രവാചകന്റെ വുളുവിന്റെ രൂപം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഇവിടെ വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണ്? വുളുവിന്റെ ചില അവയവങ്ങൾ മൂന്ന് തവണയും മറ്റു ചില അവയവങ്ങൾ രണ്ട് തവണയും കഴുകുന്നതിൽ തെറ്റില്ല. കാരണം ഇവിടെ അദ്ദേഹം വെള്ളം കുപ്പിളിച്ചതും അതുപോലെ തന്നെ മുഖം കഴുകിയതൊക്കെ മൂന്ന് തവണയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും കൈമുട്ട് വരെ കഴുകിയത് രണ്ട് തവണയാണ്. അപ്പോൾ വുളു ഒരാള് കൈ കഴുകുന്നത് മൂന്ന് തവണയാണെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങളും മൂന്ന് തവണ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല, മറിച്ച് അതല്ലാത്ത രീതിയിലും ചെയ്യൽ അനുവദനീയമാണ്. അബ്ദുല്ലാഹ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വുളു ചെയ്യുന്ന സമയത്ത് വുളുഇൽ തർത്തീബ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എത്തിച്ചു കൊടുക്കാൻ സഹാബികൾ എത്രത്തോളം താൽപര്യം കാണിച്ചിരുന്നു എന്നൊരു വിഷയമാണ്. കാരണം സഹാബികൾ താബിഈങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏത് വിഷയമാണോ അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ആ കാര്യങ്ങളൊക്കെ സഹാബികൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളും ശ്രദ്ധ പുലർത്തണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവർ, ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇത് വിട്ടുപോകുന്ന ഒരു വിഷയമാണ്, മൂക്കിലേക്ക് വെള്ളം കയറ്റിയതിന് ശേഷം അത് ചീന്തിക്കളയുന്ന സമയത്ത് ഏറ്റവും നല്ലത് ചില ഉലമാക്കൾ സുന്നത്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഇടത്തെ കൈകൊണ്ട് ചീറ്റിക്കളയലാണ്. വലത്തെ കൈകൊണ്ടല്ല, മറിച്ച് വലത്തെ കൈകൊണ്ട് വെള്ളം എടുക്കുക, അതിനുശേഷം വായിലേക്ക് വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിയതിനു ശേഷം ഇടത്തെ കൈകൊണ്ട് ചീറ്റിക്കളയലാണ് ആ വിഷയത്തിൽ സുന്നത്ത് എന്ന് ചില ഉലമാക്കൾ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ഉലമാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നസാഇ റഹിമഹുല്ലാ അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ രീതിയിൽ ഉദ്ധരിച്ചതായി ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഹാഫിളു ബിൻ ഹജർ العسقلاني رحمه الله فتح الباري البراي النور والمستحب أن يكون باليسرى മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റിക്കളയുമ്പോൾ അത് ഇടത്തെ കൈകൊണ്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന്, അല്ലെങ്കിൽ അതാണ് മുസ്തഹബ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഹദീസിൽ വന്നിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഒരു തവണ തടവി എന്നാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ തല മൂന്ന് തവണ തടവുന്നത് വളരെ വ്യക്തമായിട്ട് വിമർശിക്കുന്നത് കാണാറുണ്ട്. അല്ലാഹു അലം അത് യഥാർത്ഥത്തിൽ വിമർശിക്കാൻ ഉതകുന്ന ഒരു കാര്യമല്ല. കാരണം സുനനു അബി ദാവൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ തല തടവി എന്ന് പറയുന്ന റിവായത്ത് കാണാൻ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ആ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തവണ തല തടവുകയാണെങ്കിൽ അവനെ പഴിചാരാൻ അല്ലെങ്കിൽ കുറ്റം പറയാൻ ആർക്കും അവകാശമില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, തല തടവുന്ന സമയത്ത് എങ്ങനെയാണ് തടവേണ്ടത്? തല മൊത്തത്തിൽ തടവൽ നിർബന്ധമാണോ അതല്ല തലയുടെ ഏതെങ്കിലും ഒരു ഭാഗം തടവിയാൽ മതിയോ? ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണ് മദാഹിബുകൾക്കിടയിലുള്ളത്. ഹംബലി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും അഭിപ്രായം അനുസരിച്ച് തല മൊത്തത്തിൽ തടവണം. ഹനഫി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും തലയുടെ ചില ഭാഗങ്ങൾ തടവിയാൽ മതി. അള്ളാഹു അലം അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം തല പൂർണ്ണമായിട്ട് തടവണമെന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നു, لم يصح عنه صلى الله عليه وسلم في حديث واحد انه اقتصر على مسح بعض رأسه البتة ولكن كان اذا مسح بناصيته اكمل على العمامة. رسول الله صلى الله عليه وسلم തലയുടെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രം തടവിയതായി എവിടെയും കാണാൻ സാധ്യമല്ല. ചില ഹദീസുകളിൽ തലയുടെ മുൻഭാഗം തടവിയെന്ന് കാണാൻ സാധിക്കുമെങ്കിലും ആ ഹദീസുകളിൽ തന്നെ അതിന്റെ ബാക്കിയെന്നോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലപ്പാവിന്റെ മുകളിൽ തടവിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു തവണ പോലും തല ഏതെങ്കിലും ഒരു ഭാഗം തടവിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യം. അടുത്ത ഹദീസ് പ്രിയപ്പെട്ടവരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. ഇതും ഏകദേശം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വായിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബുഹു തയമ്മുനു ഫീ തനഊലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ഷഅ്നിഹി കുല്ലിഹി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വലത് മുന്തിക്കുന്നതിനെ ഇഷ്ടമായിരുന്നു. ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിലാണെങ്കിലും മുടി ചീകുന്ന വിഷയത്തിലാണെങ്കിലും വുളൂഇന്റെയും കുളിയുടെയും വിഷയത്തിലാണെങ്കിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ മുന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലത് മുന്തിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതൊരു പക്ഷേ ഒന്നിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതാകാം, അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയതാകാം. എന്നിരുന്നാലും ഈ ഹദീസിൽ നമ്മൾക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ അതുപോലെ തന്നെ സോക്സ് ധരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത്തെ ഭാഗം ധരിക്കുക. നമ്മൾ ഷർട്ടാണ് ധരിക്കുന്നതെങ്കിൽ ആദ്യം വലത്തെ കൈ ധരിക്കുക. അതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, വലത്തെ ഭാഗം മുന്തിക്കുക. ഇനി ചെരുപ്പ് ധരിക്കുമ്പോഴോ വലത്തെ ഭാഗം ധരിക്കുക. ആ വിഷയത്തിൽ വ്യക്തമായി ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ചെരുപ്പ് ഊരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റുന്ന സമയത്ത് ഇടത്തെ ഭാഗം കൊണ്ട് ആരംഭിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഏത് കാര്യമാണെങ്കിലും ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഹദീസ്, അതാണ് വുളൂവുമായി ബന്ധപ്പെട്ട അധ്യായത്തിലെ അവസാനത്തെ ഹദീസ്, അത് നമുക്ക് വായിക്കാം. വുളൂവിന്റെ മഹത്വം എന്താണെന്ന് വിശദീകരിച്ചിരുന്ന ഹദീസാണ്. അൻ നുഈമിനൽ മുജ്മിരി അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ ഇന്ന ഉമ്മതി യുദഊന യൗമൽ ഖിയാമത്തി ഗുറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ فمن استطاع منكم ان يطيل غرته فليفعل. وفي لفظ لمسلم رايت ابا هريره يتوضا فغسل وجهه ويديه حتى كاد يبلغ المنكبين ثم غسل رجليه حتى رفع الى الساقين ثم قال سمعت رسول الله صلى الله عليه وسلم يقول ان امتي يدعون يوم القيامه غرا محجلين من اثار الوضوء فمن استطاع منكم ان يطيل غرته وتحجيله فليفعل. وفي لفظ لمسلم سمعت خليلي يقول تبلغ الحلية من المؤمن حيث يبلغ الوضوء. ഇതാണ് പ്രിയപ്പെട്ടവരെ വുളൂവുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അവസാനമായി അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. ഈ ഹദീസ് നുഈം അൽ മുജ്മിറാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത്. നുഐം അൽ മുജ്മിർ, നുഐം ഇബ്നു അബ്ദുല്ലാഹിൽ മുജ്മിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാപ്പയും മുജ്മിർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെട്ടത്? മുജ്മിർ എന്ന് പറഞ്ഞാൽ പുകക്കുന്ന ആള് എന്നാണ് അർത്ഥം. പുകക്കുന്ന സുഗന്ധ ദ്രവ്യങ്ങൾ പുകക്കുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാപ്പയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്, ഇവിടുത്തെ മസ്ജിദ് നബവി പഴയ കാലഘട്ടത്തിൽ ആ രീതിയിൽ നല്ല സുഗന്ധ ദ്രവ്യ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പുകക്കാറുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തി, തീർച്ചയായും എന്റെ ഉമ്മത്ത്. ഉമ്മത്ത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉമ്മത്തുൽ ഇജാബയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ചിരിക്കുന്ന വിഭാഗം. യുദ്ഊന, അവർ വിളിക്കപ്പെടും. അവസാന നാളിൽ അവർ വരും ഹിസാബിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ജനങ്ങളെയും ഹിസാബിലേക്ക് എടുക്കുന്ന സമയം, ആ സമയത്ത് എല്ലാ ജനങ്ങൾക്കിടയിൽ നിന്നും അവരെ പ്രത്യേകം വിളിക്കപ്പെടും, അല്ലെങ്കിൽ അവർ വരും. ഗുറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുദു, വുദു ചെയ്യുന്ന കാരണത്താൽ അവരുടെ മുഖം പ്രകാശിക്കും. ചില ഹദീസുകളിൽ വന്നതുപോലെ തൽമഉ വുജൂഹുഹും, അവരുടെ മുഖം പ്രകാശിക്കും. അതുപോലെ തന്നെ കൈകാലുകൾ പ്രകാശിക്കുന്നവരായി അവർ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവസാന നാളിൽ ജനങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് വുളു ചെയ്യാറുള്ള ആൾക്കാരെ പ്രത്യേകം പ്രകാശത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അവൻ അത് ചെയ്തുകൊള്ളട്ടെ. ആ ഹദീസിന്റെ ബാക്കിയിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ ആ റിവായത്ത് വന്നിരിക്കുന്നത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു വുളു ചെയ്യുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കഴുകി, അദ്ദേഹത്തിന്റെ രണ്ട് കൈയും കഴുകി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷോൾഡർ വരെ അദ്ദേഹം ഏകദേശം കഴുകി. അതിനുശേഷം അദ്ദേഹത്തിന്റെ രണ്ട് കാല് അദ്ദേഹം വളരെ ഉയർത്തിക്കൊണ്ട് കഴുകി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഉമ്മത്ത് അവസാന നാളിൽ വുളു ചെയ്യുന്ന പ്രകാശത്താൽ വിളിക്കപ്പെടുമെന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും കഴുകുന്ന സമയത്ത് അധികമായി കഴുകാൻ പറ്റുമെങ്കിൽ, ദീർഘിപ്പിച്ചുകൊണ്ട് കഴുകാൻ പറ്റുമെങ്കിൽ അവൻ അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, അത് തെറ്റാണ്. മറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഈ ഉമ്മത്ത് വിളിക്കപ്പെടുക വുളുവിന്റെ പ്രകാശം കൊണ്ടാണ്. അവിടെ സാധിക്കുമെങ്കിൽ അത് അധികരിപ്പിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ നന്നായി ചെയ്തു കൊള്ളട്ടെ എന്നുള്ളത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ഫമനിസ്തതഅ മിൻകും അൻ യുതീല ഉറത്തഹു എന്നുള്ളത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു ഖലീലി യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിൻ ഹൈതു യബ്ലുഗുൽ വുദു, വുളൂഉ് എവിടെയൊക്കെയാണ് ഒരു മുഅ്മിനിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് അവിടെ അത്രയും പ്രകാശിച്ചതായി അവസാന നാളിൽ ഉണ്ടാകുമെന്ന് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നാൽ, പ്രിയപ്പെട്ടവരെ, ഒന്ന് വുളൂഇന്റെ മഹത്വമാണ്. വുളൂഇന്റെ മഹത്വം അവസാന നാളിൽ ബാക്കിയുള്ള ഉമ്മത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ പ്രത്യേകം തെരഞ്ഞെടുക്കാനും വിളിക്കപ്പെടാനുമുള്ള ഒരു കാരണമായി വുളൂഇനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ഇത് ഈ ഉമ്മത്തിന്റെ ഖാസായ കാര്യമാണ്. ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന കാര്യമാണ് വുളൂ എന്നുള്ളത്. ഈ ഉമ്മത്തിന് മുമ്പുണ്ടായിരുന്നെങ്കിലും ഈ ഉമ്മത്തിലാണ് ഈ രീതിയിൽ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്. മാത്രമല്ല, ഈ ഹദീസാണ് ചില ഉലമാക്കൾ എന്തിനു തെളിവ് പിടിച്ചത്. ഇപ്പൊ നമ്മുടെ കൈ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഹദീസുകളിലൊക്കെ പഠിച്ചു, കൈ കഴുകുമ്പോൾ എവിടെയാണ് വാജിബ്? കൈയുടെ മുട്ട് വരെയാണ്, മുട്ടടക്കമാണ് വാജിബ്. അതിന് മുകളിൽ, മുട്ട് മുതൽ ഷോൾഡർ വരെയുള്ള സ്ഥലം എന്തല്ല, വാജിബായ സ്ഥലമല്ല. അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതനുസരിച്ച് അതിന്റെ മുകളിൽ ചെയ്യണം. മാത്രമല്ല, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന്റെ മുകളിൽ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നു, മുട്ടിന്റെ മുകളിൽ കഴുകുന്നതാണ് ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ കാലിപ്പോൾ കഴുകൽ വാജിബായ സ്ഥലത്തിന്റെ മുകളിലോട്ട് കഴുകലാണ് ഏറ്റവും ഉചിതമെന്ന് ചില ഉലമാക്കൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ വാക്കും വെച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. ഷെയ്ഖുൽസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഷെയ്ഖുൽസ്ലാം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ്, ഷെയ്ഖ് അബ്ദുൽ റഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി, അതുപോലെ തന്നെ മാലിക്കി മദ്ഹബ്, അവരൊക്കെ പറയുന്നത് ഏതാണോ വുളുവിന്റെ വാജിബായ സ്ഥലം അതിന്റെ അപ്പുറം കഴുകൽ സുന്നത്തില്ല, അല്ലെങ്കിൽ അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല, അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഈ അവസാനം പറഞ്ഞ ആൾക്കാർ റഹിമഹുമുള്ള അവർ പറയുന്ന അഭിപ്രായം. അപ്പോൾ എന്നിരുന്നാലും ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കിടയിൽ കാണാൻ സാധിക്കും. ചില ഉലമാക്കൾ പറയുന്നു, എവിടെ വരെയാണോ കഴുകൽ വാജിബ് അവിടെ വരെയാണ് കഴുകേണ്ട ആവശ്യമുള്ളൂ, അതിന്റെ മുകളിൽ കഴുകൽ പുണ്യകരമായ കാര്യമേ അല്ല. ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നു അതിന്റെ മുകളിലും കഴുകൽ പുണ്യകരമായ കാര്യമാണ്, അതിന്റെ മുകളിൽ കഴുകൽ പുണ്യകരമായ കാര്യമാണ്. അപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ, ഒരഭിപ്രായം മാലിക്കി മദ്ഹബിന്റെയും ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും അതുപോലെ തന്നെ സഅദിയുടെയും ഇബ്നു ബാസിന്റെയും ഒക്കെ അഭിപ്രായം, എവിടെ വരെയാണോ വാജിബ് അവിടെ വരെയാണ് കഴുകേണ്ടതുള്ളൂ, അതിന്റെ മുകളിൽ കഴുകേണ്ട ആവശ്യമില്ല. ഭൂരിപക്ഷം ഉലമാക്കൾ, ബാക്കിയുള്ള മദ്ഹബിന്റെ ഉലമാക്കൾ പറയുന്നു എവിടെ വരെയാണോ വാജിബ് അതുവരെ വാജിബും അതിന്റെ മുകളിൽ കഴുകൽ സുന്നത്താണ് എന്നാണ് അവരുടെ വാദം. ഈ രണ്ട് രീതിയിൽ അഭിപ്രായങ്ങൾ നമ്മൾക്ക് കാണാൻ വേണ്ടി ഈ വിഷയത്തിൽ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി മുതൽ വുളു ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വുളുവിന്റെ അവയവത്തിന് മുകളിൽ കഴുകുന്നത് പോയിട്ട് ഇന്ന് പല ആൾക്കാരും വുളു ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തീരെ ശ്രദ്ധയില്ലാതെയാണ് വുളു ചെയ്യുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറ്. അതുകൊണ്ട് ആ ഒരു വിഷയം ഗൗരവത്തിലെടുക്കുക. വുളു നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. വുളു നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവസാന നാളിൽ ഈ രീതിയിൽ പ്രകാശം നമ്മുടെ ശരീരത്തിലുണ്ടാകുമെന്ന് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി. വുളു ഇൽ കുറവ് വരുത്തുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന ഹദീസിലുള്ളതുപോലെ വൈലുള്ളിൽ ആഖാബി മിനന്നാർ, വുളുവിന്റെ അവയവം വെള്ളം ശരിയായ രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ അതിന് നാശമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമ്മൾ ഹദീസുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് പഠിക്കുക, സത്യം മനസ്സിലാക്കുക, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ, ജനങ്ങൾക്കിടയിൽ ആ സുന്നത്ത് പ്രചരിപ്പിക്കാൻ നമ്മൾ എന്നും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. صلى الله على محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته.